السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم സഹോദരന്മാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്ന നമ്മൾ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് ശമനമായി മഹാനായ അൽ ഹാഫിദ് ഇമാം അബ്ദുറഹ്മാൻ ഇബ്ൻ അഹ്മദ് ഇബ്ന് റജബ് അൽ ഹംബലി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കിതാബാണ് അതിന്റെ ഉള്ളടക്കമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കാറുണ്ട് നമ്മൾ പലരും, പക്ഷെ നിസ്കാരത്തിൽ ഖുശൂഉ് അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയും മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ, സ്വലാത്ത് നിസ്കാരം ശരിയായ രൂപത്തിൽ ശരീരവും ദിക്റുമൊക്കെ നന്നായി ചൊല്ലുന്നതോടൊപ്പം വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ, ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഉണ്ടാവുകയില്ല. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അസ്ദുല്ലു വൽ ഇൻകിസാർ ബൈന യദൈ അൽ അസീസിർ അൽ ജബ്ബാർ എന്ന ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബാണ് ഇൻഷാ അല്ലാഹ്. അതിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് വായിക്കുക. അസ്ദുല്ലു വൽ ഇൻകിസാർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുന്നിൽ, അസ്ദുല്ലു എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങ, അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിനാണ് സുല്ല് എന്ന് പറയാം, ഒതുങ്ങി കീഴൊതുങ്ങി നിൽക്കുക. വൽ ഇൻകിസാർ, ഒതുങ്ങി അച്ചടക്കത്തോടുകൂടി വിനയാന്വിതനായി നിൽക്കുക. ആരുടെ മുന്നിൽ? ബൈന യദൈ അൽ അസീസിൽ ജബ്ബാർ, അസീസും ജബ്ബാറുമായിട്ടുള്ള അങ്ങേയറ്റത്തെ പ്രതാപവാനും അങ്ങേയറ്റത്തെ ശക്തനായുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വിനയത്തോടെ കീഴൊതുങ്ങി ഒരു പരാജിതനായി പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്നതാണ് ഈ കിതാബിന്റെ പേരുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ ഖുശൂഉ ഫി സ്വലാത്ത് എന്നും ഈ കിതാബ് അറിയപ്പെട്ടിട്ടുണ്ട്. അൽ ഖുശൂഉ ഫി സ്വലാത്ത്, നിസ്കാരത്തിലെ ഖുശൂഉ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കിതാബുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആമുഖമാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വല്ലാഹു അൽ മുവഫിഖ്. ഇതേപോലെ തന്നെ വേറൊരു കിതാബ് ഇതേ ആശയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുല്ലാഹി അലൈഹിയുടേതായിട്ട്, അൽ അസ്റാറു ഫി സ്വലാത്ത്, നിസ്കാരത്തിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിസ്കാരത്തിലെ രഹസ്യങ്ങൾ എന്ന് കാണാം. അസ്റാറു സ്വലാത്ത്, നിസ്കാരത്തിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുല്ലാഹി അലൈഹിക്കും കിതാബുണ്ട്. നമ്മൾ ഇതാണ് ഇൻഷാ അല്ലാഹ് എടുക്കുന്നത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 736 ബഗ്ദാദിൽ ജനിച്ച മഹാനായ ഒരു പണ്ഡിതനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അടക്കമുള്ള പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്ന് ദീൻ പഠിച്ച, ബഗ്ദാദിൽ ജനിക്കുകയും പിൽക്കാലത്ത് ദിമഷ്കിലേക്ക് ചെറിയ വയസ്സിൽ തന്നെ മാറി താമസിച്ച് പിന്നീട് മക്കയിൽ നിന്നും മിസ്റിൽ നിന്നും അങ്ങനെ പല നാടുകളിൽ നിന്നും ഉലമാക്കളിൽ നിന്നും ദീൻ പഠിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ്. ധാരാളം സുപ്രസിദ്ധമായ അഹ്ലു സുന്ന വൽ ജമാഅയുടെ അഖീദ പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യന്റെ തസ്കിയത്ത് പരമായ ഹൃദയം ശുദ്ധീകരിക്കാവുന്ന ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന അതിഗംഭീരമായ പുസ്തകവും അതിന്റെ പ്രസിദ്ധിയും തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഇസ്ലാമിക വിജ്ഞാന ലോകത്തുള്ള സ്ഥാനവും മഹത്വവും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഇന്നും ധാരാളം ഉലമാക്കൾ അതിന്റെ ഷറഹുകളും വിശദീകരണങ്ങളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹദീസുകൾ വിവരിച്ച മഹത്തായ ഒരു ഗ്രന്ഥമാണ് ജാമിഉൽ ഉലൂമി വൽ ഹിക്കം. അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിക്ക് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫതഹുൽ ബാരിയുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയും സ്വഹീഹുൽ ബുഖാരിക്ക് ഫതഹുൽ ബാരി എന്ന പേരിൽ തന്നെ വിശദീകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കിതാബുൽ ജനായിസ് എത്തിയപ്പോൾ, അതായത് മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട അധ്യായം എത്തിയപ്പോഴേക്ക് അവിടെ വരെ മാത്രമേ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ ധാരാളം ഫിഖ്, അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയങ്ങളിൽ, റിജാലിന്റെ കാര്യത്തിൽ, തൗഹീദിന്റെ വിഷയത്തിലൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ, അത്തൗഹീദ് എന്ന പേരിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലിക്ക് കിതാബുണ്ട്. അങ്ങനെ ധാരാളം കിതാബുകൾ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി രചിച്ചത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സൗദി അറേബ്യയിലെ സാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ, അദ്ദേഹം ഇബ്നു റജബ് അൽ ഹംബലിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞതായി കേൾക്കാൻ സാധിച്ചു. വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംഭവം പറഞ്ഞത്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഒരു മസ്അല, ദീനിന്റെ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു. അദ്ദേഹം അതിനെ വളരെ മനോഹരമായി ആ വിഷയം അവതരിപ്പിച്ചു. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ശിഷ്യന്മാർക്ക് വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാർ അത് കേട്ടിട്ട് അവർക്ക് വളരെ അത്ഭുതം തോന്നി. ഇബ്നു റജബ് അൽ ഹംബലിയുടെ പാണ്ഡിത്യത്തിൽ അവർക്ക് അഭിമാനം തോന്നി. ഉസ്താദാണല്ലോ. അങ്ങനെ അന്ന് വൈകുന്നേരം ആ നാട്ടിലെ വലിയ വലിയ ഖാദിമാർ, ഇസ്ലാമിക രാജ്യത്തെ ഖാദി എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളായിരിക്കും, നല്ല അറിവുള്ള ആളുകളായിരിക്കുമല്ലോ, ഫിഖ്ഹിലൊക്കെ ഇൽമുള്ള ആളുകളായിരിക്കും. അങ്ങനെ വലിയ വലിയ ഖാദിമാരൊക്കെ ഉള്ള ഒരു സദസ്സിലേക്ക് ഇബ്നു റജബ് അൽ ഹംബലിയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു. അവിടെ പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്ന കൂട്ടത്തിൽ രാവിലെ ഇമാം അവർകൾ ചർച്ച ചെയ്ത അതേ മസ്അല ഈ ഖാദിമാർ, ഈ വലിയ വലിയ ആലിമീങ്ങൾ അവർ ചർച്ച ചെയ്യാൻ. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ ഇടക്കിടക്ക് ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയെ നോക്കുകയാണ്. കാരണം ഇവരൊക്കെ പറയുന്നതിനേക്കാളും എത്രയോ മനോഹരമായി ഇമാം രാവിലെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാം ഇപ്പൊ ഇത് പറയും എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഇമാമിനെ നോക്കണം. പക്ഷെ അദ്ദേഹം മിണ്ടാതിരുന്നു, മൗനം പാലിച്ചിരുന്നു. ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹം യാതൊന്നും സംസാരിച്ചില്ല. ശിഷ്യന്മാർ അദ്ദേഹത്തെ നിന്നത് പ്രതീക്ഷിച്ചു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞ ശേഷം ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു ഇമാമിനോട്, നിങ്ങൾ ഇതേ മസല രാവിലെ വളരെ നന്നായി പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ ഖാദിമാരുടെ മുമ്പിൽ, ഇസ്ലാമിക രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാനങ്ങളിലൊന്നാണല്ലോ ഖാദി, ജഡ്ജ്, അവരുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ അവരെക്കാൾ നന്നായി ഈ വിഷയം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, മജ്ലിസി മഅകും ലില്ലാഹ്, നിങ്ങളുടെ കൂടെ ഞാൻ രാവിലെ ഇരുന്ന ഇരുത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുന്ന ഇരുത്തം ലില്ലാഹ്, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇരുത്തമാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ രാവിലെ അത് പറഞ്ഞു തന്നത്. എന്നാൽ ഇന്ന് വൈകുന്നേരം വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെ ഇരുന്ന ഇരുത്തം അത് ദുനിയാവിന് വേണ്ടി കൂടിയതാണ്. അവിടെ ഞാൻ ആ വിഷയം പറഞ്ഞാൽ ഞാനൊരു വലിയ ആളാകും. ശിഷ്യന്മാരും അതന്നെയാണ് ഉദ്ദേശിച്ചത്. അവരുടെ ഉസ്താദ് ഒന്ന് വിഷയത്തിലൊക്കെ നല്ല കഴിവുള്ള ആളാണ് എന്നൊരു ഫഖറിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ ഉലമാക്കളുടെ അങ്ങേയറ്റത്തെ വിനയവും ഇൽമിനോടുള്ള അവരുടെ സമീപനവും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ ഈ മജ്ലിസും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരുമാറാകട്ടെ. ശരി, അതുപോലെ തന്നെ കാണാൻ സാധിക്കും അദ്ദേഹം വഫാത്തിന്റെ സമയത്ത് യാ അല്ലാഹ് അൽ അഫു, അള്ളാഹുവെ അഫുവായ പാപങ്ങൾ പൊറുക്കുന്ന അള്ളാഹ് എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് മരണപ്പെട്ടതായും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. കൂടുതൽ ചരിത്രം ഇൻഷാഅല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. അൽ ഖുശൂഉ ഫി സ്സലാത്ത്, നിസ്കാരത്തിലുള്ള ഖുശൂഉ, അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആമുഖം ആണ് ഇൻഷാഅല്ലാഹ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത ക്ലാസുകളിൽ നമ്മൾക്ക് കിതാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അൽ ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഭയത്തോടുകൂടി അല്ലെങ്കിൽ സ്നേഹവും ഭക്തിയും ഭയവുമൊക്കെ കൂടിയതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മുഖം താഴ്ത്തി കണ്ണുകൾ താഴ്ത്തുന്ന അവസ്ഥ, ഇതിനൊക്കെയാണ് ഖുശൂഉ എന്ന് പറയാം. ഒരാൾ പേടിച്ചിട്ട് ഭയന്ന് കണ്ണുകളും മുഖമൊക്കെ താഴ്ത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, കീഴൊതുങ്ങി പാവത്താനായി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഖാശിഅൻ, ഖുശൂഉ ഉള്ളവനാണ് എന്ന് നമ്മൾക്ക് ഭാഷയിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളെ അവരുടെ അവസ്ഥ പറഞ്ഞപ്പോൾ കാണാം, ഖുശഅൻ അബ്സാറുഹും, ഖുശഅൻ അബ്സാറുഹും, കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ഖബറിന്ന് കോടാനുകോടി മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ, അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ താഴോട്ടായിരിക്കും. കണ്ണുകൾ ഖുശഅൻ അബ്സാറുഹും, കണ്ണുകൾ താഴ്ത്തി പിടിച്ചുകൊണ്ട് യഖ്റുജൂന മിനൽ അജ്ദാസ്, ഖബറുകളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരും. കഅന്നഹും ജറാദുൻ മുൻതശിർ, ആകാശത്ത് പരന്ന് പറന്നുകൊണ്ടിരിക്കുന്ന വെട്ടുകിളികളെ പോലെ. ഒരു വെട്ടുകിളി സംഘത്തിൽ തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഉണ്ടാകും. അപ്പൊ അതുപോലെ ഖബറിൽ നിന്ന് അവർ കണ്ണുകൾ താഴ്ത്തി, അതിനെന്താ ഉപയോഗിച്ച വാക്ക്, ഖുശഅൻ, താഴ്മ കാണിക്കുക, കീഴൊതുങ്ങുക എന്നതിനാണ് ഭാഷയിൽ പൊതുവെ ഖുശൂഉ ഖാശഅ എന്ന് ഉപയോഗിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പല അർത്ഥത്തിൽ ഖുശൂഉ എന്ന പദം വന്നതായി കാണാൻ സാധിക്കും. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്ദുല്ലു എന്ന അർത്ഥത്തിലാണ്, കീഴൊതുങ്ങി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഖുശൂഉ എന്ന വാക്ക് വന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. സൂറത്ത് താഹയിൽ നമ്മൾക്ക് കാണാം 108-ാമത്തെ ആയത്ത്, യൗമഇദിൻ യത്തബിഊന ദാഇയ ലാഇവജലഹ്, ഖിയാമത്ത് നാളിൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഒരു വിളിയാളത്തെ അല്ലെങ്കിൽ ഒരു വിളിവിക്കുന്ന ഒരു ദാഇയിലേക്ക് അവരെല്ലാവരും പിന്തുടരും, ആ വിളിയിലേക്ക് അവർ മടങ്ങിപ്പോകും. വഖശഅത്തിൽ അസ്വാത് ലിർറഹ്മാൻ, വഖശഅത്തിൽ അസ്വാത് ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ മുന്നിൽ ശബ്ദങ്ങൾ താഴ്ന്ന് കീഴൊതുങ്ങും. ആരും ഉറക്കെ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ ആരും സംസാരിക്കുക പോലുമില്ല. മുഫസ്സിറുകൾ വിശദീകരിച്ചു, പേടികൊണ്ട് ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ചില മുറുമുറുപ്പല്ലാതെ കേൾക്കാൻ സാധിക്കുകയില്ല, ശബ്ദമൊക്കെ താഴ്ന്നു ആരും മിണ്ടുന്നില്ല, പിന്നെ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ ചില ഹംസ, ചില മുറുമുറുപ്പുകൾ, ചെറിയ ചില ശബ്ദം മാത്രമാണ്. ഹംസ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചു. ഒന്ന്, ആളുകൾ നടക്കുന്നതിന്റെ, അവരിങ്ങനെ നീങ്ങുന്നതിന്റെ ചെറിയ ശബ്ദം, അതുപോലെ തന്നെ പേടികൊണ്ട് അവരുടെ ചുണ്ടുകൾ തമ്മിൽ വിറച്ച് കൂട്ടിമുട്ടുന്ന ശബ്ദം, അതല്ലാത്ത ഒന്നും അന്ന് കേൾക്കുകയില്ല. ശബ്ദം അള്ളാഹുവിന് കീഴൊതുങ്ങും എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വഖശഅത്തിൽ അസ്വാത്, ശബ്ദം കീഴൊതുങ്ങും എന്നതിന് ഖുശൂഉ എന്ന വാക്ക് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് പരിചയമുള്ള വളരെ കേട്ട ഒരു ആയത്താണ് സൂറത്തു ഹശറിലെ 21-ാമത്തെ ആയത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആനിനെ എങ്ങാനും ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ അവതരിപ്പിച്ചാൽ, ലറഐതഹു ഖാശിഅ, ആ പർവ്വതം അള്ളാഹുവിന് ഇപ്പോൾ കീഴൊതുങ്ങിയതായി നിനക്ക് കാണാൻ സാധിക്കും. മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടത് തകർന്ന് വീഴാറായി. വീണുപോകും എന്ന അവസ്ഥയിൽ എത്തിച്ചേരും. وتلك الامثال نضربها للناس لعلهم يتفكرون. ഇതെല്ലാം അല്ലാഹുവിന്റെ ഉപമകളാകുന്നു, ജനങ്ങൾക്ക് വേണ്ടി അവർ ആലോചിച്ച് മനസ്സിലാക്കിയേക്കും എന്ന് സൂറത്ത് ഹശറിൽ കാണാൻ സാധിക്കും. ഇതാണ് ഒരർത്ഥം, കീഴുതുങ്ങുക എന്ന അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരർത്ഥം, സുകൂനുൽ ജവാരിഹ്, അവയവങ്ങളൊക്കെ ഒതുക്കി വെക്കുക, അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൂറത്ത് മുഅ്മിനൂനിൽ പറഞ്ഞത്, അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണവർ? അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാകുന്നു. ഇവിടെ ഖുശൂഉ കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവയവങ്ങൾ അടങ്ങിയൊതുങ്ങി അച്ചടക്കത്തോടുകൂടി അവർ നിസ്കരിക്കുന്നവരാകുന്നു എന്നതാകുന്നു. അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖാശിഅത്തൻ അബ്സാറുഹും, കണ്ണുകൾ താഴ്ത്തി ഒതുക്കി വെക്കുക, അവയവങ്ങൾ ഒതുക്കി വെക്കുക എന്നാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് കാണാം. സൂറത്തു മഅരിജിൽ 44-ാമത്തെ ആയത്തിൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ, അന്നേ ദിവസം ചില മുഖങ്ങൾ ഖാശിഅതായിരിക്കും, അതായത് പേടിച്ച് ആ പേടി മുഖത്ത് വന്ന് ഒതുക്കി വെച്ചതായിരിക്കും, അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചതായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവയവങ്ങൾ പേടി മൂലം ഒതുക്കി വെക്കുക, അച്ചടക്കത്തോടുകൂടി നിൽക്കുക എന്നതിനെ ഖുശൂഉ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അൽ ഖൗഫ്, എന്താ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഭയപ്പെടുന്നതിനെ, പേടിക്കുന്നതിനെ ഖുശൂഉ എന്ന വാക്ക് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്ത് അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് കാണാം, ഇൻ അംബിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഇന്നഹും കാനു يسارعون في الخيرات ويدعوننا رغبا ورهبا. ഈ അമ്പിയാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യാൻ അങ്ങേയറ്റം ആവേശത്തോടു കൂടി മുന്നോട്ട് നടക്കുന്നവരാകുന്നു. ويدعوننا رغبا ورهبا, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടും അല്ലാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ടും അവനോട് വിളിച്ച് ദുആ ചെയ്യുന്നവരാകുന്നു. وكانوا لنا خاشعين, ഈ നബിമാർ എന്നോട് അങ്ങേയറ്റം ഭയമുള്ളവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടെ ഖാശിഅ എന്നാണ് ഉപയോഗിച്ചത്, ഖുശൂഉ, ഭയമുള്ള, ഭയഭക്തിയുള്ള ആളുകളാകുന്നു അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാം പരലോകത്തെ ഒരു സ്ഥിതിവിശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുആറയിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. وَمَنْ يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ وَلِيٍّ مِنْ بَعْدِهِ, ആരെങ്കിലും അല്ലാഹു വഴികേടിലാക്കിയാൽ പിന്നെ അവനെ സഹായിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. وَتَرَى الظَّالِمِينَ لَمَّا رَأَوْا الْعَذَابَ يَقُولُونَ هَلْ إِلَى مَرَدٍّ مِنْ سَبِيلٍ. നിനക്ക് കാണാൻ സാധിക്കും അക്രമികളായ ആളുകൾ, لَمَّا رَأَوْا الْعَذَابَ, അല്ലാഹുവിന്റെ ശിക്ഷ അവർ കാണുന്ന സമയത്ത് അവർ പറയും, ഹൽ ഇല മറദ്ദിൻ മിൻ സബീൽ, ദുനിയാവിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ വല്ല വഴിയുമുണ്ടോ എന്നവർ സംസാരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി, അവർ നിന്ദ്യരായിക്കൊണ്ട്, ഖാശിഈന, പേടിച്ചു വിറച്ചുകൊണ്ട് അവർക്കതാ അല്ലാ അവരതാ പ്രദർശിപ്പിക്കപ്പെടുന്നു, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ കാണിക്കപ്പെടുന്നു. യന്ദുറൂന മിൻ തർഫിൻ ഖഫീ, തല താഴ്ത്തി പിടിച്ച് പേടിച്ച് ഇടങ്കണ്ണുകൊണ്ടല്ലാതെ അവർ നോക്കുകയില്ല. വല്ലാത്ത പ്രയോഗമാണ്, അല്ലാഹു കാത്തിരിക്കും മറകട്ടെ. യന്ദുറൂന മിൻ തർഫിൻ ഖഫീ, ഇടങ്കണ്ണുകൊണ്ടല്ലാതെ അവർ നോക്കുക പോലുമില്ല, അങ്ങനെ തല താഴ്ത്തി പിടിച്ച് പാപഭാരം നിമിത്തം അള്ളാഹുവിന്റെ അദാബ് മുന്നിൽ കാണുമ്പോൾ അവരങ്ങനെയായിരിക്കും. وقال الذين آمنوا, അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് വിശ്വാസികൾ പറയും, ഇന്നൽ ഖാസിരീന الذين خسروا انفسهم واهليهم يوم القيامه, യഥാർത്ഥത്തിൽ നഷ്ടം പറ്റിയവർ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും ആളുകളെയും ഒക്കെ പരലോകത്ത് നഷ്ടപ്പെടുത്തിയവരാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടം പറ്റിയവർ. കച്ചവടത്തിലോ ജോലിയിലോ ഒന്നും നഷ്ടം പറ്റിയവരല്ല, അതൊക്കെ ദുനിയാവൻ. യഥാർത്ഥത്തിലുള്ള നഷ്ടം അതല്ല. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിക്ക് ഖാശിഈൻ ഖുശൂഇ എന്ന വാക്ക് ഉപയോഗിച്ചത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദിൽ ചോദിക്കുന്നത് കാണാം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടി തങ്ങളുടെ ഹൃദയങ്ങളെ ഒതുക്കി ഭയപ്പാടുള്ളതാക്കി മാറ്റാൻ അവർക്ക് സമയമായിട്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തവാദു, വിനയം കാണിക്കുന്നു, വിനയം കാണിക്കുക എന്ന അർത്ഥത്തിൽ ഖുശൂഉ എന്ന വാക്ക് ഉപയോഗിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഫഇന്നഹ ലകബീറതു ഇല്ലാ അലൽ ഖാശിഈൻ, ക്ഷമയും സബറും നിസ്കാരവും കൊണ്ട് അള്ളാഹുവിലേക്ക് സഹായം തേടുക എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു വഇന്നഹ ലകബീറതു ഇല്ലാ അലൽ ഖാശിഈൻ, വിനയമുള്ള തവാദു വിനയമുള്ള ആളുകൾക്ക്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഖുശൂഉം വിനയവുമുള്ള ആളുകൾക്കല്ലാതെ ഇത് എളുപ്പമാവുകയില്ല. നല്ല വിനയമുള്ളവർക്ക് മാത്രമേ നിസ്കരിക്കാനും സബറെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇവിടെ ഖാശിഈൻ എന്നതുകൊണ്ട് ഉദ്ദേശം അത്തവാദു വിനയമാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ വയഖിറൂന ലിൽ അസ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഉആ, അഹലുൽ കിതാബിനെ പറ്റി അവർ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചാൽ അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സൂറത്ത് ഇസ്രായിൽ കാണാം, വയഖിറൂന ലിൽ അസ്ഖാനി യബ്കൂൻ, കരഞ്ഞുകൊണ്ട് മുഖം കുത്തി അവർ നിലത്തേക്ക് വീഴുന്നത് കാണാം. തൗബ ചെയ്തിട്ട് ഹിദായത്ത് കിട്ടിയ സന്തോഷവും അതുപോലെ തന്നെ അള്ളാഹുവിനോട് പാപം മുറുക്കൽ തേടിക്കൊണ്ടും. വയസീദുഹും ഖുശൂഉആ, അങ്ങനെ അള്ളാഹിന്റെ മുന്നിൽ വീഴുന്നത് അവരുടെ വിനയം ഖുശൂഉ വർദ്ധിപ്പിക്കും എന്ന് സൂറത്ത് ഇസ്രായിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, മൻ തവാദഅ ലില്ലാഹി തഖശ്ശുഅൻ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും അള്ളാഹുവിനെ ഖുശൂഉയോടുകൂടി ഭയഭക്തിയോടുകൂടി വിനയം കാണിച്ചാൽ അവനെ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, പരലോകത്ത് യൗമൽ ഖിയാമത്തിന്റെ നാളിൽ അള്ളാഹു അവനെ ഉയർത്തിക്കൊണ്ടുവരും. വിനയം കാണിക്കുന്നവർക്ക് അള്ളാഹിന്റെ അടുത്ത് വലിയ സ്ഥാനം ഉണ്ടാകും എന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ വിശദീകരണം, ഖുശൂഉ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഖുശൂഉ, അള്ളാഹുവിനോട് ഭയവും വിനയവും ഒക്കെ ഉണ്ടാവുക, അവന്റെ മുന്നിൽ ആ ഭയത്തിന്റെയും വിനയത്തിന്റെയും പേരിൽ ശരീരവും അതുപോലെ തന്നെ ജീവിതവും ഒക്കെ അവന് വേണ്ടി കീഴൊതുക്കുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദി ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സലാതി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങുക. അങ്ങേയറ്റത്തെ വിനയവും ഒതുക്കവും ഭയവും ഭക്തിയും അല്ലാഹുവിന് മാത്രം നൽകുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് അൽ ഖുശൂഉ എന്നതുകൊണ്ട് ഉദ്ദേശം. നിസ്കാരത്തിലാണ് ഖുശൂഉ വേണ്ടത്. എല്ലാ ഇബാദത്തുകൾക്കും ഖുശൂഉ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരത്തിൽ ഖുശൂഉ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുശൂഉ ഉള്ള നിസ്കാരമുണ്ട് എങ്കിൽ ആ നിസ്കാരം വഅഖിമി സ്വലാഹ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നീ നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കാനല്ല, നിസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഖുശൂഉയോടുകൂടി സമയത്ത് കൃത്യമായി തെറ്റാതെ ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറയാം. അതുപോലെ ഒരുപാട് ഷർത്തുകളുണ്ട് ഇഖാമത്തു സ്വലാത്തിന്. സ്ഥിരമായി നിസ്കരിക്കുക എന്നത് മാത്രമല്ല, നിസ്കരിക്കാന്നുള്ള മാത്രമല്ല, അതിന് കുറെ കാര്യങ്ങളുണ്ട്. വഫഖനല്ലാഹു വയ്യാക്കും. അങ്ങനെയുള്ള ഒരു നിസ്കാരം തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നിങ്ങളെ തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും തടുത്തു നിർത്തും. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നതാകുന്നു ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹുവിന് കൃത്യമായി അറിയാം. സൂറത്ത് അങ്കബൂത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ശരിയായ നിസ്കാരമുണ്ട് എങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകളും വൃത്തികേടുകളും പറിച്ചെറിയാൻ അത് നമ്മളെ വല്ലാതെ സഹായിക്കും, വളരെയധികം സഹായിക്കുമെന്ന് ഈ ആയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയാണ് മുജാഹദ, അതിനുവേണ്ടിയാണ് കഠിനമായ പ്രയത്നം നമ്മൾ നടത്തേണ്ടത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ വളരെയധികം നടത്തേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ നമ്മൾക്ക് കാണാം. റബ്ബി ജഅൽനി മുഖീമ സ്വലാ, അല്ലാഹുവേ നിസ്കാരം ഇഖാമത്താക്കുന്ന, ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു, അങ്ങനെ നല്ല രൂപത്തിൽ നിസ്കരിക്കുന്ന ആളാക്കി നീ എന്നെ മാറ്റണേ. നോക്കൂ നിങ്ങൾ, റബ്ബി ജഅൽനി മിനൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവനാക്കണേ എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് റബ്ബി ജഅൽനി മുഖീമ സ്വലാ, നിസ്കാരം നിലനിർത്തുന്ന ഇഖാമത്തു സ്വലാത്ത് നടത്തുന്നവരിൽ എന്നെ ആക്കണേ. വമിൻ ദുർരിയതി, എന്റെ മക്കളെയും അങ്ങനെ ആക്കി തീർക്കണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെയും അലൈഹിസ്സലാം അതുപോലെ തന്നെ ഉമ്മ ഹാജറിനെയും മക്കയിൽ ആ മരുഭൂമിയിൽ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്ന രംഗം നമ്മൾക്കറിയാം. ഒരുപാട് ദൂരം പോയി ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കി, അങ്ങകലെ മരുഭൂമിയിൽ ഒരു പൊട്ടുപോലെ സ്വന്തം ഭാര്യയും കുഞ്ഞും പൊരിവെയിലത്ത് മണലിൽ അവിടെ കിടക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് കൈയുയർത്തി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ദുആ പരിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷിയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇതാ റബ്ബെ എന്റെ കുടുംബത്തെ എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹുവേ അവർ നിസ്കാരം നിലനിർത്തുന്നവരായി തീരണേ. അല്ലാഹു അക്ബർ. ഈ സാഹചര്യത്തിൽ എന്നിട്ടാണ് ബാക്കി ചോദിക്കുന്നത്, ഇദതന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങൾ അവരിലേക്ക് വരണം, അവർക്ക് പിന്നെ സമറാത്ത് പഴങ്ങളും സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. ആദ്യം എന്താ പറഞ്ഞത്, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗം നമ്മൾക്കറിയാം. അവിടത്തേക്ക് സംസാരിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു, തലവേദന നിമിത്തം, പനി നിമിത്തം, പലതും വ്യക്തമല്ലാത്തത് കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ ചുണ്ടിലേക്ക് ചെവി ചേർത്ത് വെച്ച് കേട്ടതാണ്. അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്ത് വമാ മലക്കത്ത് അയ്മാനുക്കും, നിസ്കാരം, സലാത്ത് നിസ്കാരം, അതിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിലുള്ള അടിമകളുടെയും സ്ത്രീകളുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. യാ ബിലാലു അരിഹ്നാ ബിസ്സലാ, ഹേ ബിലാൽ, ബാങ്ക് കൊടുക്കുന്ന ബിലാൽ അൽ മുഅദ്ദിൻ, മുഅദ്ദിനായ ബിലാലിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്, അരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കൂ ബിലാൽ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് സന്തോഷവാർത്ത അറിയിക്കൂ ബിലാൽ. കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ ബാങ്ക് കൊടുത്താൽ ഷേ ബാങ്ക് കൊടുത്തു, ഇങ്ങനെയാണ് നമ്മളുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും മറകട്ടെ. ഇത്ര പെട്ടെന്ന് ബാങ്ക് കൊടുത്തു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ബാങ്ക് കൊടുത്തു. ബാങ്ക് കേൾക്കാത്ത ഒരു ദിവസം വന്നാൽ, അദാന കേൾക്കാത്ത, നിസ്കാരം നടക്കാത്ത, മസ്ജിദുകൾ ഇല്ലാത്ത ഒരു ദിവസം വന്നാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും മറകട്ടെ. അദാന കേൾക്കുമ്പോ അൽഹംദുലില്ലാ, അദാന കേട്ടല്ലോ, ഇൻഷാല്ലാ നിസ്കരിക്കണം, അദാന മുതൽ തുടങ്ങണം നിസ്കാരത്തിലേക്കുള്ള ഖുശൂഉ ഇൻഷാല്ലാ. അതാണ് കേൾക്കുമ്പോ ഇങ്ങനെ നിസ്കാരത്തിന്റെ സമയമായി, അതിന് ജവാബ് ചൊല്ലുമ്പോ ഹയ്യാ അലസ്സലാഹ്, നിസ്കാരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകൂ, അങ്ങനെയാണോ, ഹയ്യാ അലസ്സലാഹ്, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പള്ളിയിലേക്ക് വരൂ. അപ്പൊ നമ്മളെ മനസ്സിൽ ഇതൊക്കെ വരണം, നിസ്കരിക്കാൻ വേണ്ടി പോകണം എന്ന ചിന്ത വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇല ഖുർറത്തു ഐനി ഫി സ്സലാ, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാക്കിയിരിക്കുന്നു, എനിക്ക് കണ്ണിന് കുളിർമ കിട്ടുന്നത് നിസ്കരിക്കുമ്പോഴാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും. നിസ്കരിച്ചാൽ പിന്നെ സമാധാനം കിട്ടണം, അതിന് കണ്ണിന് കുളിർമ കിട്ടണം. ഇൻഷാ അള്ളാ എന്നെയും നിങ്ങളെയും പൂർണമായ ഏറ്റവും നല്ല നിസ്കാരം നിസ്കരിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിന്റെ പ്രാധാന്യം അങ്ങേയറ്റമാണ്, പറഞ്ഞാൽ അവസാനിക്കുകയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലോ ഒരാൾ വിശ്വസിച്ചാൽ തൊട്ടുടൻ അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് അവൻ പഠിക്കണം, എന്നിട്ട് നിസ്കരിക്കണം. തൊട്ടടുത്ത വക്തു മുതൽ അവൻ പഠിച്ചിട്ട് നിസ്കരിക്കണം. അതിനേക്കാൾ വലിയ പ്രാധാന്യം എന്താ കൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലോ കഴിഞ്ഞാൽ തൊട്ടുടനെ നിസ്കാരം. ലാ ഇലാഹ ഇല്ലല്ലോ മുഹമ്മദു റസൂലുള്ളാഹി വിശ്വസിച്ചാൽ അവൻ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നിസ്കാരം. ആ കാര്യം ഒഴിവാക്കിയാൽ അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മൾക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം സലാത്ത് നിസ്കാരമാണ്. മൻ തറകഹ വഖദ് കഫർ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിന്റെ പുറത്താ പോകും, ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, നീ അല്ലാഹുവിന്റെ ഹംദ് കൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തി പാടണം, പുകഴ്ത്തി പറയണം, തസ്ബീഹ് ചൊല്ലണം, അവനെ പരിശുദ്ധപ്പെടുത്തണം. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടണം. വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, മരണം വരുന്നതുവരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തോ, ഇടക്ക് വെച്ച് നിർത്തലല്ല, മരണം വരുന്നത് വരെ തുടർച്ചയായി ധാരാളം നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് സൂറത്ത് ഹിജ്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, ഇതാ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലെ, പരലോകത്തെ വിജയം, ദാലിക ഹുവൽ ഫൗസുൽ മുബീൻ, അതാകുന്നു വ്യക്തമായ വിജയം. ഫൗസുൽ കബീർ, ഏറ്റവും വലിയ വിജയം. ആരണവർ? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നിസ്കാരത്തിൽ ഖുശൂഉ് ഭയഭക്തി ഉള്ളവരാകുന്നു, അവർക്ക് വിജയമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു മുഅ്മിനൂനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹ ലകബീറതു ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉോട് കൂടി നിസ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിസ്കാരം നിലനിർത്താൻ ഖുശൂഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സൂറത്ത് ബക്കറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന കിതാബ്, അതിലാദ്യം ഇമാം ഖുശൂഇനെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ് ഖുശൂഉ്, അതിന്റെ മർത്തബകൾ എന്താണ്, അതിന്റെ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്നിട്ട് കുറെ ഖുശൂഇന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് നിസ്കാരത്തിലെ ഖുശൂഉ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഖുശൂഉ് മനസ്സിലുള്ള ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അവന് വലിയ ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ആയത്ത്, محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود. محمد رسول الله الله عند رسول أظن محمد صلى الله عليه وسلم അവിടുത്തോടൊപ്പമുള്ള സഹാബത്ത് എങ്ങനെയുള്ളവരാകുന്നു അവർ? അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കാഠിന്യമുള്ള ആളുകളാകുന്നു അവർ. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം റഹ്മത്ത് കാണിക്കുന്ന ആളുകളുമാകുന്നു. തറാഹും റുക്കഅൻ സുജ്ജദ, നിനക്കവരെ കാണാം റുക്കഅൻ സുജ്ജദ, റുക്കൂഇലും സുജൂദിലുമായി കൊണ്ട് കാണാം. ദുനിയാവിന്റെ ഇടപാടുകളിൽ തിരക്ക് പിടിച്ച് വിയർപ്പുഴുക്കി പൊടി പുരണ്ടവരായി നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. അവർ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ റുക്കുഇലും സുജൂദിലും വീഴുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. റുക്അൻ സുജ്ജദ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് അവർ നിസ്കരിക്കുന്നത് റുക്കുഉം സുജൂദും ചെയ്യുന്നത് കാണാം. സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ അടയാളം അവരുടെ മുഖത്തുണ്ട്. മിൻ അസരു സുജൂദ്, സുജൂദിന്റെ അടയാളം. ഇവിടെ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരു സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് ഇമാം മുജാഹിദ്, താബിഈയായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. അവരുടെ മുഖത്തുള്ള എല്ലാവർക്കും ഇപ്പൊ നിസ്കാരത്തഴമ്പ് വന്നോളന്നില്ല അല്ലെ, നിസ്കാരത്തിന്റെ സുജൂദിന്റെ അടയാളം ചിലപ്പോൾ എല്ലാവർക്കും വരണം എന്നില്ല. ശരി, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറഞ്ഞാൽ യഅനി അൽ ഖുശൂഉ വത്തവാദു, ആ നിസ്കാരം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഭയവും ഭക്തിയും വിനയവും അതാകുന്നു അവരുടെ മുഖത്തെ അടയാളം. നമ്മൾ സാധാരണ പ്രത്യക്ഷമായി കാണുന്ന അടയാളവുമുണ്ട്, അതും മുഫസ്സിറുകൾ സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് മാത്രം ഉണ്ടായാൽ മതിയോ, പോരല്ലോ. അതോടൊപ്പം അവന്റെ മനസ്സിൽ ആ നിസ്കാരം വരുത്തിയ മാറ്റം അവന്റെ ജീവിതത്തിൽ കാണാം. ഖുശൂഉം വിനയവും ഭയഭക്തിയും ഒക്കെ അവന്റെ ഓരോ ഇടപാടിലും അവധാനതയുമെല്ലാം കാണാൻ സാധിക്കും എന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബത്തിന്റെ വിശദീകരണം അങ്ങനെയാകുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇന്നൽ അബ്ദ ലയുസല്ലിയ സ്വലാത മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ وتصعها ثمنها سبعها سدسها خمسها ربعها ثلثها نصفها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞു. ഒരു അടിമ നിസ്കരിക്കും, അവന് വേണ്ടി അവന്റെ പ്രതിഫലം എഴുതപ്പെടും. ചില ആളുകൾക്ക് പത്തിലൊന്ന്, ചില ആളുകൾക്ക് പത്തിലൊന്ന്, ചില ആളുകൾക്ക് ഒമ്പതിലൊന്ന്, എട്ടിലൊന്ന്, അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ചില ആളുകൾക്ക് നാലിലൊന്ന്, നാലിലൊരു ഭാഗം, ചില ആളുകൾക്ക് മൂന്നിലൊന്ന്, ചില ആളുകൾക്ക് പകുതി വരെ അതിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ പലരും നിസ്കാരം പല തരമാണ്. കാണുമ്പോൾ ഒരുപോലെ ശരീരത്തിന്റെ അനക്കവും സുജൂദും റുക്കുഉം ഒക്കെ നമ്മൾക്ക് ഒരുപോലെ തോന്നുമെങ്കിലും പലരുടെയും പ്രതിഫലം അവരുടെ ഖുശൂഇനനുസരിച്ച് ഇഖ്ലാസിനനുസരിച്ച് പല രൂപത്തിലായിരിക്കും. ഉലമാക്കൾ പറഞ്ഞത് നമുക്ക് കാണാം. ഒരേ സൊഫിൽ ഒരേപോലെ നിസ്കരിക്കുന്ന രണ്ടാളുകൾ, ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉഹദ് മലയോളം പ്രതിഫലം കൊടുത്തേക്കും, എന്നാൽ അയാളുടെ തൊട്ടടുത്ത് അയാൾ നിസ്കരിച്ച അതേപോലെ നിസ്കരിച്ച അയാളുടെ സഹോദരന് ഒരു മണൽ തരിയുടെ അടുത്ത് അത്രയേ പ്രതിഫലം കിട്ടുകയുള്ളൂ. കാരണം അവന്റെ മനസ്സിലുള്ള ഖുശൂഉൻ ഇഖ്ലാസാണ്. അതനുസരിച്ച് പ്രതിഫലത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും. അള്ളാഹു നല്ല നിസ്കാരം നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബഹ്, ഒരു ഏതൊരു മുഅ്മിനായ വിശ്വാസിയാകട്ടെ, ഒരു മനുഷ്യനാകട്ടെ, മുസ്ലിമായ മനുഷ്യനാകട്ടെ, അവന് നിർബന്ധ നിസ്കാരത്തിന്റെ സമയമായി അല്ലെങ്കിൽ നിർബന്ധ നിസ്കാരത്തിന് അവൻ തയ്യാറായി. ഫയുഹ്സിനു വുദുഅഹാ, ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള അവന്റെ വുദു അവൻ നന്നാക്കി, നന്നായി വുദു ചെയ്തു. വഖുശൂഉഹാ, ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള അവന്റെ ഭയഭക്തി കീഴൊതുക്കം അവൻ നന്നാക്കി, വുദു നന്നായി എടുത്തു കഴിഞ്ഞോ. വഖുശൂഉഹാ, അതിനുവേണ്ടി അവന്റെ നിയ്യത്തും ഇഖ്ലാസും ഭക്തിയും ഒക്കെ നന്നാക്കി, അവൻ ഞാൻ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താനാണ് പോകുന്നത്, ഫാത്തിഹ ഓതുന്ന സമയത്ത് അള്ളാഹു എന്നോട് മറുപടി പറയും, ഇങ്ങനെ ചിന്തിച്ച് അവൻ മനസ്സിനെ തയ്യാറാക്കി നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നു. ഇല്ലാ വറുകുഅഹാ, അതുപോലെ തന്നെ അതിന്റെ റുകൂഉ് ഉണ്ടല്ലോ, അതൊക്കെ നന്നാക്കി നല്ല രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തു. ഇല്ല കാനത് കഫാറതൻ ലിമാ ഖബ്ലഹ, അങ്ങനെ ഒരുത്തൻ നിസ്കരിച്ചാൽ അതിനു മുമ്പുള്ള പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. മിനസ്സുനൂബി, അവന്റെ പാപങ്ങളിൽ നിന്ന്. മാലം യുതി കബീറ, വൻ പാപങ്ങൾ ഒഴികെ. വൻ പാപങ്ങൾക്ക് തൗബ ചെയ്യണം, എന്നാൽ അല്ലാഹു പുറത്തു തരുകയുള്ളൂ. വദാലിക ദഹറ കുല്ലുഹു, കാലം മുഴുവനും അവനത് കിട്ടും. സ്വഹീഹ് മുസ്ലിം ഇലുള്ള ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഖുശൂഇനെ തയ്യാറാക്കണം. നന്നായി വുദു ചെയ്തു, ഡ്രസ്സൊക്കെ നന്നാക്കി, പറ്റിയാൽ ഒരത്തറൊക്കെ പുരട്ടി, നല്ലതാണ്. പക്ഷെ നമ്മൾ മറക്കുന്ന കാര്യം എന്താണ്? മനസ്സിനെ തയ്യാറാക്കുക, വഖാറോടുകൂടി മനസ്സിനെ തയ്യാറാക്കുക. നീയത്ത് നീയത്ത് ചൊല്ലിപ്പറയലില്ല, പക്ഷെ നമ്മളെ മനസ്സിലാ നീയത്ത് പലപ്പോഴും ഉണ്ടാവാറില്ല. ഏതോ ഒരു യാന്ത്രികമായി നിസ്കരിക്കുന്ന അവസ്ഥ, അതുണ്ടാകരുത്. മനസ്സിനെ തയ്യാറാക്കണം നിസ്കാരത്തിന് വേണ്ടി. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞതുപോലെ അതിന്റെ ആരംഭം നീ അദാന കേൾക്കുന്നത് മുതലാണ്, അദാന കേൾക്കുന്നത് മുതലാണ് നീ നിന്റെ മനസ്സിനെ തയ്യാറാക്കണം. അതിന് ജവാബ് കൊടുക്കുമ്പോൾ നിസ്കാരത്തിന് നീ നിന്റെ മനസ്സിനെ തയ്യാറാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഒരു മനുഷ്യൻ കടന്നു വന്നു, പ്രസിദ്ധമായ ഹദീസാണ്, ഹദീസ് മുസീഉ സ്വലാ, നിസ്കാരം മോശമാക്കിയവന്റെ ഹദീസ്. എന്താണ് സംഭവിച്ചത്? അയാൾ പള്ളിയിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നപ്പോൾ വേറെ ഒരാൾ പള്ളിയിൽ വന്നു, എന്നിട്ട് അയാൾ നിസ്കരിച്ചു, മടങ്ങി വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി, എന്നിട്ട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫൈന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നീ നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടാണ് വരുന്നത്, റസൂലുള്ളാഹ് അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അയാൾ വീണ്ടും പറഞ്ഞു, അയാൾ വീണ്ടും നിസ്കരിച്ചു, വീണ്ടും വന്നു. അയാളോട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫൈന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നീ നിസ്കരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മൂന്ന് പ്രാവശ്യം അയാളെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അയാൾ വന്നിട്ട്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സുമ്മ ജാ ഫസല്ലമ അലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. വീണ്ടും നബി അങ്ങനെ മടക്കി. അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, ഈ ഹഖുമായി താങ്കളെ നിയോഗിച്ച അള്ളാഹുവാണ് സത്യം. മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി, ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്ക് അറിയില്ല നബിയെ, എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അല്ലാഹു അക്ബർ. എത്ര നല്ല മുഅല്ലിമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫകബ്ബിർ, തക്ബീർ ചൊല്ല. ثم اقرا ما تيسر معك من القران, എന്നിട്ട് നിനക്ക് എളുപ്പമുള്ള, നിനക്ക് അറിയുന്ന സൂറത്തിൽ നിന്ന് കുറച്ച് ഓതുക, ഖുർആനിൽ നിന്ന് കുറച്ച് ഓതുക. ثم اركع حتى تطمئن راكعا, നീ റുകൂഉ് ചെയ്യണം, എന്നിട്ട് റുകൂഉിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി കുറച്ച് സമയം നിൽക്കണം. അല്ലാഹു അക്ബർ. ثم ارفع حتى تعتدل قائما, നീ എന്നിട്ട് റുകൂഉിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് നേരെ നിൽക്കണം. ചില ആളുകൾക്ക് നേരെ നിന്ന് നിവർന്ന് നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ല, റുകൂഉിൽ നിന്ന് പകുതി എഴുന്നേറ്റിട്ടുണ്ടാവുള്ളൂ, അപ്പൊ തന്നെ സുജൂദിലേക്ക് പോകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയില്ല, നന്നായി നീ അടങ്ങി ഒതുങ്ങി നിൽക്ക്, നേരെ നിൽക്ക്. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദാ, നീ സുജൂദ് ചെയ്തൊരു ഒതുക്കം വരട്ടെ, സുജൂദ് ചെയ്തിട്ട് മൂക്ക് മുട്ടുന്നതിന് മുമ്പ് ചില ആളുകൾ എഴുന്നേൽക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. സുജൂദ് ചെയ്ത് നീ അങ്ങനെ എഴുന്നേൽക്ക്. നിന്റെ എല്ലാ നിസ്കാരത്തിലും നീ അങ്ങനെ തന്നെ ചെയ്യണം. ചില സഹോദരന്മാർ ഫർള് നിസ്കാരം ഓക്കെ, നന്നായി നിസ്കരിക്കും, സുന്നത്ത് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ മൂക്ക് നിലത്ത് മുട്ടുകയില്ല, അതായത് അത്രയും വേഗം പടപടാ നിസ്കരിച്ചെഴുന്നേറ്റ് പോകും. സുന്നത്ത് നിസ്കാരം ചില ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ടല്ലോ, വിക്രുകളൊക്കെ ചൊല്ലി കുറച്ച് സമാധാനത്തിൽ നിസ്കരിക്കണം. കാരണം ഇന്നക തുനാജി റബ്ബക്, നീ നിന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുകയാണ് നിസ്കാരത്തിൽ, അല്ലാതെ നീ സർക്കസ് കളിക്കുകയല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റകഅതാനി മുഖ്തസിദതാനി ഫീ തഫക്കുരിൻ ഖൈറു മിൻ ഖിയാമി ലൈല, യാതൊരു മനസാന്നിധ്യവും ഇല്ലാതെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നല്ല മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് രണ്ട് റക്കായത്ത് ചുരുക്കി നിസ്കരിക്കലാണ്. മനസ്സിലായി? ആ നിസ്കാരത്തിനാണ് കൂലി, അതിനാണ് പ്രതിഫലം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുല്ലാഹി അലൈഹി അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ അവസാനിപ്പിക്കാം. ജനങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അഞ്ച് തരക്കാരാണ്, അഞ്ച് ലെവൽ, അഞ്ച് നിലവാരത്തിലുള്ളവരാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ അൽവാബിലു സയ്യിബ് എന്ന പ്രസിദ്ധമായ കിതാബിൽ രേഖപ്പെടുത്തിയത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അൽവാബിലു സയ്യിബ് മിനൽ കലിമി തയ്യിബ് എന്നാണ് കിതാബിന്റെ പേര്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അഞ്ച് നിലവാരത്തിൽ ആളുകളുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അൽവാബിലു സയ്യിബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അല്ലൗവൽ, ഒന്നാമത്തെ വിഭാഗം, മുആഖബ്, നിസ്കാരത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ. അവർ നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കുന്നവർ, നിസ്കാരത്തിന്റെ റുക്നുകളും ഹുദൂദുകളും ഒക്കെ തെറ്റിച്ച് തോന്നിയതുപോലെ നിസ്കരിക്കുന്നവർ, പൂർണ്ണമായി വുദൂ ചെയ്യാത്തവർ, അങ്ങനെ നിസ്കരിക്കുന്നവർ തന്നെ അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ചവർ, ഇങ്ങനെയുള്ള ആളുകൾ, അവർ നിസ്കാരത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസാനി, രണ്ടാമത്തെ വിഭാഗം, മുഹാസബ്, അള്ളാഹു അവനെ വിചാരണ ചെയ്യും. അള്ളാന്റെ വിചാരണ അറിഞ്ഞാൽ ചെറുതല്ല, അള്ളാഹു വിചാരണ ചെയ്യും. അവന് നിസ്കാരത്തിന്റെ സമയവും അതുപോലെ തന്നെ റുക്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പൂർണ്ണമായി പാലിക്കുന്നവനാണ്. പക്ഷേ അവന്റെ ചിന്ത, നിസ്കാരത്തിൽ അവന്റെ ചിന്തയും വസ്വാസുകളും ഒക്കെ പിടിച്ചുവെക്കാൻ, അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ ശ്രമിക്കാറില്ല. നിസ്കാരമൊക്കെ ശരിയാണ്, നന്നായി വുദു ചെയ്തിട്ട് സിക്റൊക്കെ തൊറ്റാതെ ചൊല്ലുന്നുണ്ട്, അവന്റെ ചലനങ്ങളൊക്കെ കൃത്യമാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം? മനസ്സ് എവിടെയോ ആണ്, അവന്റെ ചിന്തകൾ പല സ്ഥലങ്ങളിലുമാണ്. അങ്ങനെ അവന് അവന്റെ ചിന്തകളുടെയും വസ്വാസുകളുടെയും പിന്നാലെ അവന്റെ ഹൃദയം സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവൻ, അവനെ അള്ളാഹു വിചാരണം ചെയ്യും. അവന്റെ നിസ്കാരം വീടിയിട്ടുണ്ടാകാം, അവനെ നിസ്കരിച്ചിട്ടില്ല എന്ന കുഫ്രിയത്തിന്റെ ശിക്ഷ അവന് ചിലപ്പോ കിട്ടുകയില്ല, പക്ഷേ അവനെ അള്ളാഹു വിചാരണ ചെയ്യും. അസാലിസു, മൂന്നാമത്തെ വിഭാഗം, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവരെന്ത് ചെയ്യുന്നു? നിസ്കാരിക്കാൻ വേണ്ടി പിന്നെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു, റുക്നുകളും ചലനങ്ങളും ഒക്കെ കൃത്യമാണ്, ദിക്ർ കൃത്യമാണ്, വുദു കൃത്യമാണ്. മാത്രമല്ല അവന്റെ ചിന്തകൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. വസ്വാസിലാകാതിരിക്കാൻ ഷൈത്താൻ അവന്റെ ചിന്തയെ, ഹൃദയത്തെ തട്ടിയെടുത്ത് മറ്റ് ചിന്തകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ അവൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവന് സാധിക്കുന്നില്ല, അവന്റെ ചിന്തകൾ പോകുന്നുണ്ട് അവൻ ശ്രമിച്ചാൽ പോലും. അങ്ങനെയുള്ള ആളുകൾ, ഇത് മൂന്നാമത്തെ വിഭാഗമാണ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നു. നാലാമത്തെ വിഭാഗം, മുസാബുൻ, നിസ്കാരത്തിന് നല്ല പ്രതിഫലം കിട്ടുന്ന ആളുകൾ. അവർ നന്നായി അതിന്റെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി, നന്നായി വുദു ചെയ്ത് അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ച് അവൻ പൂർണ്ണമായി പരിശ്രമിക്കുന്നത്, അവൻ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്രമം, അവന്റെ ചിന്തയും മനസ്സുമൊക്കെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെയാകുന്നു. അങ്ങനെ അതിന്റെ പൂർണ്ണതയോടുകൂടി അള്ളാഹുവിന് അങ്ങേയറ്റം കീഴൊതുങ്ങി ഹൃദയം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് നന്നായി നിസ്കരിക്കുന്ന ആളുകൾ, അവർക്കാകുന്ന നിസ്കാരത്തിന്റെ ശരിയായ പ്രതിഫലം ലഭിക്കുക. ഇത് നാലാമത്തെ വിഭാഗം. അൽ ഖാമിസു, അഞ്ചാമത്തെ വിഭാഗം, മുഖർബും മിൻ റബ്ബി, ഈ നിസ്കാരം കൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുക്കാൻ സാധിക്കുന്നവർ. അവന് നാലാമത്തെ ആൾ പറഞ്ഞതുപോലെ എല്ലാം പെർഫെക്റ്റായി നിസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം അവൻ നിസ്കരിക്കുന്ന സമയത്ത് അവനവന്റെ ഹൃദയത്തെ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ വെക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ അവന് ചിന്തയുള്ളൂ നിസ്കാരത്തിൽ, വേറെ ഒന്നും അവന്റെ മനസ്സിൽ ആലോചനകളില്ല. അവന്റെ ഹൃദയം മുഴുവൻ അള്ളാഹുവിനോടുള്ള സ്നേഹവും മഹത്വവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെയാകുന്നു നിസ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ അതുപോലെ അവൻ നിസ്കരിക്കുന്നു. അവന്റെ മുന്നിൽ ഷെയ്ത്താനിന്റെ എല്ലാ വസ്വാസുകളും കാലടിപ്പാടുകളും തകർക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധമായി അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ഹൃദയമെടുത്ത് മുമ്പിൽ വെച്ച് നിസ്കരിക്കുന്നത് പോലെ, റബ്ബിനെ നേരിട്ട് കണ്ട് അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പോലെ അവൻ നിസ്കരിക്കുന്നു. അവന്റെയും റബ്ബിന്റെയും മുന്നിൽ ഇടയിലുള്ള മറകൾ നീക്കം ചെയ്യപ്പെട്ടതുപോലെ, അത് ഉയർത്തപ്പെട്ടതുപോലെ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ, അവന്റെ നിസ്കാരം മുഴുവനും അള്ളാഹുവുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും. വേറൊന്നും അവന് ചിന്തയുണ്ടാവുകയില്ല. സലഫുകൾ പറഞ്ഞതുപോലെ അവന്റെ വലതുഭാഗത്താരാ നിൽക്കുന്നത്, ഇടതുഭാഗത്താരാ നിൽക്കുന്നത് എന്നതുപോലും അവന് ഓർമ്മയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ നിസ്കാരം മുഴുവനും അവന് കണ്ണിനിങ്ങനെ കുളിർമ കിട്ടിക്കൊണ്ടിരിക്കും, മനസ്സിൽ ആസ്വാദനം കിട്ടിക്കൊണ്ടിരിക്കും. ഇതാകുന്നു അഞ്ചാമത്തെ വിഭാഗം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് വിശദീകരിച്ചു തരാൻ. ഇൻഷാല്ലാ നമ്മളെ ഇശാ നിസ്കരിക്കും. നമ്മൾ നിസ്കാരത്തിൽ ആലോചിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കുക, ഈ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതിൽ ഏതിലായിരിക്കും അള്ളാഹു നമ്മൾക്ക് നിലകൊള്ളാൻ തൗഫീഖ് നൽകിയിട്ടുള്ളത്? അള്ളാഹു അഞ്ചാമത്തെ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ. ഖിയാമത്ത് നാളിൽ ആദ്യം ഒരു അടിമ അവന്റെ അമലുകളിൽ, വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു അടിമയുടെ അമലുകളിൽ ആദ്യമായി അള്ളാഹു കണക്ക് നോക്കുന്നത് അസ്സലാത്ത്, നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, അതെങ്ങാനും നന്നായാൽ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അവൻ വിജയിച്ചിരിക്കുന്നു. വഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിർ, ആ നിസ്കാരം എങ്ങാനും ശരിയല്ല എങ്കിൽ ഫഖദ് ഖാബ വ ഖസിർ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, തകർന്നടിഞ്ഞിരിക്കുന്നു. ഫഇൻ ഇൻതഖസ മിൻ ഫരീദതിഹി ശൈഉൻ, അവന്റെ ഫർദ് നിസ്കാരത്തിൽ വല്ല കുറവുമുണ്ടെങ്കിൽ അല്ലാഹു പറയും മലക്കുകളോട്, അവന്റെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് നിങ്ങൾ നോക്കൂ, അതിൽ വല്ലതുമുണ്ടോ, എന്നിട്ട് അതുപയോഗിച്ച് ഫർദ് നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിക്കും, എന്നിട്ട് ബാക്കി അമലുകൾ അതിന്റെ കണക്ക് പരിശോധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല കൺകുളിർമയോടുകൂടി നിസ്കരിക്കാൻ, അത് മരണം വരെ തുടർന്ന് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന സിയാമന വഖിയാമന വസലാതന. നമ്മളൊരു സഹോദരന്റെ കുട്ടിക്ക് അല്ലെ സുഖമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, അള്ളാഹു ആ കുഞ്ഞിനും ആ കുടുംബത്തിനും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോടല്ലാതെ വിഷമങ്ങൾ പറയാൻ വേറെ ആരും നമ്മൾക്കില്ല. അള്ളാഹിനോട് പറയാൻ ഇൻഷാല്ലാ. വഫഖന അള്ളാഹു അയ്യാക്കും. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله على نبينا محمد والسلام عليكم ورحمة الله وبركاته.